الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഇസ്ലാം ദീനിൻ്റെ കൽപ്പനകൾ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത് പരമാവധി തഖ്വ പാലിച്ച് ജീവിതം നയിക്കണം എന്ന് എല്ലാ ഓരോരുത്തരോടും ആമുഖമായി വസിയത്ത് ചെയ്യുകയാണ്. കഅബ് ബിൻ അയാദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇമാം അഹമ്മദ്, തുർമുദി, തബറാനി തുടങ്ങിയ മുഹദ്ദിസുകൾ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വ ഫിത്നതു ഉമ്മതി ബിൽ മാൽ. എല്ലാ ഉമ്മത്തിനും ഫിത്നയുണ്ട്, എന്റെ ഉമ്മത്തിന്റെ ഫിത്ന സ്വത്തുകൊണ്ടുള്ള ഫിത്നയാണ്. സ്വത്തിന്റെ വിഷയത്തിലാണ് നമ്മൾ നശിച്ചു പോകുന്നത്, തകർന്നു പോകുന്നത്. സ്വത്തിൻ്റെ വിഷയത്തിൽ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടാൽ അതിനേക്കാൾ വലിയൊരു അപകടം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് വേറെ വരാനില്ല. അതായത്, സ്വത്തും നമ്മളും തമ്മിലുള്ള ബന്ധമാണ് നമ്മുടെ ആഹിറത്തിനെ നശിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫിത്ന എന്ന് പറയുന്നത്. ആഹിറത്തിൽ ഭാഗ്യം വേണോ ദൗർഭാഗ്യം വേണോ എന്നതിന് നമ്മുടെ സ്വത്ത് ഒരു കാരണമായി വരികയാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, യഅതി അലന്നാസി സമാൻ, ജനങ്ങൾക്ക് മുന്നിൽ ഒരു കാലം വരാനുണ്ട്, ലാ യുബാലി റജുലു, ഒരു മനുഷ്യൻ പരിഗണിക്കുന്നില്ല. എന്താണ് അവൻ പരിഗണിക്കാത്തത്? ഇക്തസബ മിൻ ഹലാൽ ഔ മിൻ ഹറാം, അവൻ സമ്പാദിച്ചത് ഹറാമിൽ നിന്നാണോ ഹലാലിൽ നിന്നാണോ. ഹറാമായാലും കൊള്ളാം, ഹലാലായാലും കൊള്ളാം, സ്വത്തുണ്ടാകണം, അത്രേ ഉള്ളൂ. ഹറാമാണോ ഹലാലാണോ എന്നത് മുഖവിലക്കെടുക്കാത്ത ഒരു ജനത ഈ ഉമ്മത്തിൽ വരാനിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിക്കുകയുണ്ടായി. അംർ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു എന്നുള്ള മറ്റൊരു റിപ്പോർട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൽ ഫഖറ അഖ്ഷ അലൈക്കും, നിങ്ങൾക്ക് പണമില്ലാതാകുന്നത് അല്ല ഞാൻ ഭയപ്പെടുന്നത്, മറിച്ച് വലാക്കിൻ അഖ്ഷ അൻ തുഫ്തഹ അലൈക്കും ഉദ്ദുനിയ ഫതുനാഫിസുഹ, നിങ്ങൾക്ക് പണം ഉണ്ടാകുന്നതാണ് ഞാൻ ഭയപ്പെടുന്നത്, നിങ്ങൾക്ക് ദുനിയാവ് തുറക്കപ്പെടുകയും നിങ്ങൾ അതിന്റെ വിഷയത്തിൽ മത്സരിക്കുകയും ചെയ്യുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. അങ്ങനെ ഫതുഹുലിക്കും, അത് നിങ്ങളെ നശിപ്പിച്ചു കളയും. കമാ ഉഹുലിക്കസ് മിൻകബിലിക്കും, നിങ്ങളുടെ മുമ്പുള്ളവരെ സ്വത്ത് എങ്ങനെയാണോ നശിപ്പിച്ചത്, ദുനിയാവ് എങ്ങനെയാണോ നശിപ്പിച്ചത്, അതുപോലെ നിങ്ങളെയും അത് നശിപ്പിക്കും. അപ്പൊ ദുനിയാവിന്റെ സൗകര്യങ്ങളും ആസ്വാദനങ്ങളും സമ്പാദ്യങ്ങളും കിട്ടി അതിനുവേണ്ടി പരസ്പരം മത്സരിച്ച് നിങ്ങൾ തുലഞ്ഞു പോകുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നത്. ഫഖർ അല്ല, ദാരിദ്ര്യമല്ല, പണമില്ലാതെ ജീവിക്കേണ്ടി വരുന്ന സാഹചര്യമല്ല ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വളരെ ഗൗരവത്തോടെയാണ് നമ്മൾ ഈ വിഷയം കാണേണ്ടത്. ഒരിക്കൽ സഅദ് ബിനു അബി വഖാസ് റളിയല്ലാഹു അൻഹു, സഹാബികളിൽ അത്യുന്നതനായ സഹാബി, അശ്റത്തുൽ മുബശ്ശിരീനിൽപ്പെട്ട 10 സ്വർഗവാസികൾ, സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സ്വർഗാവകാശികൾ അതിലൊരാളാണ്. ബദർ യുദ്ധത്തിൽ നിർണായകമായ പങ്കുവഹിച്ച സ്വഹാബിയാണ്, ബൈഅത്തുൽ റിദ്വാനിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. അങ്ങനെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മരണശയ്യയിലായിരിക്കുമ്പോൾ എന്റെ ശേഷം 6 ആളുകളെ അദ്ദേഹം ഖിലാഫത്തിന് വേണ്ടി നിശ്ചയിച്ചു. ഇവരിൽ ഒരാളെ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം. ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയ സ്വഹാബിയാണ്. ആ സ്വഹാബി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്യണം, ഞാൻ മുജാബ് ദാവത്തിൽ പെടാൻ വേണ്ടി, അതായത് എന്റെ പ്രാർത്ഥന അല്ല സ്വീകരിക്കണം. ചിലരെന്ത് പ്രാർത്ഥിച്ചാലും അല്ല സ്വീകരിക്കും, അതെല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല. ആ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണം, മുജാബ് ദാവത്തിൽ പ്രാർത്ഥനക്കുത്തരം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണം എന്ന് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു. قال ابو النبي صلى الله عليه وسلم يا سعد او سعد اطب ما اكلك تستجب دعوتك നിന്റെ ഭക്ഷണം നീ നന്നാക്കുക, നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കും, നിന്റെ ദുആക്ക് ഉത്തരം കിട്ടും. അതായത് ഹലാല് ഭക്ഷിക്കുക, നല്ലത് ഭക്ഷിക്കുക. ഫവല്ലദി നഫ്സി ബിയദി ഇന്ന ലഅബ്ദ ലയഖ്റിഫു ബില്ലുഖ്മതി മിനൽ ഹറാം വരടിമ ഹറാമിലൂടെ ലഭിച്ച ഒരു ഉരുള അവൻ അവന്റെ വയറിലേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ മാ യഖ്ബലുല്ലാഹു മിൻഹു അമലൻ 40 യൗമ 40 ദിവസം അല്ലാഹു അവന്റെ അമൽ സ്വീകരിക്കുകയില്ല. വകുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ മിൻ സുഹ്തിൻ ഫന്നാറു ഔലാബി, ഹറാമിൽ വളർന്നു വരുന്ന ഒരു മാംസകഷ്ണം അതിന് ഏറ്റവും യോജിച്ചത് നരകാഗ്നിയാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ താക്കീത് ചെയ്യുകയുണ്ടായി. അപ്പൊ ഹറാമ് അകത്തെത്തിയാൽ 40 ദിവസത്തെ അമല് സ്വീകരിക്കൂല. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അറിഞ്ഞുകൊണ്ട് ഒരു ഹറാമിനെ ഉള്ളിൽ സ്വീകരിക്കുന്ന ഒരാൾ ഹറാമ് തിന്ന് ഹറാമിലൂടെ കൊഴുത്തുണ്ടാകുന്ന ഓരോ മാംസവും ശരീരത്തിലെ ഓരോ മാംസവും ഹറാമിലൂടെ വളർന്നു വരുന്ന നമ്മുടെ മക്കളുടെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ, ഭാര്യമാരുടെ ഹറാമിലൂടെ വളർന്നു വരുന്ന ആ ശരീരമുണ്ടല്ലോ, മാംസമുണ്ടല്ലോ, അതിന് ഏറ്റവും യോജിച്ചത് നരകാഗ്നിയാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്ന് നമ്മുടെ ഉറക്കം കെടുത്തുന്നത്, നമ്മൾ ഏറ്റവും പ്രധാനമായി പരിഗണിക്കുന്നത് നമ്മുടെ സ്വത്തിനെ കുറിച്ചാണ്. സ്വത്ത് കുറവാണല്ലോ, സാമ്പത്തിക ആവശ്യങ്ങൾ നടക്കുന്നില്ലല്ലോ, ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ, ഇത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ സ്വത്ത് ദീനാണ്. ആഖിറത്താണ് യഥാർത്ഥ ജീവിതം എന്ന തിരിച്ചറിവും ആഖിറത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ശരിയായ അഖീദ സ്വീകരിച്ച് സ്വഹാബികളും താബിഈകളും വിശ്വസിച്ച അതേ വിശ്വാസം പാലിച്ച് അവരുടെ സംസ്കാരം സ്വീകരിച്ച് അവരെപ്പോലെ അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം മുൻനിർത്തി അമലുകൾ ചെയ്ത് ഇഖ്ലാസോടുകൂടി അമലുകളും ഇബാദത്തുകളും വർദ്ധിപ്പിച്ച് അള്ളാഹുവിൽ പരിഗണനയും സ്വർഗവും നേടിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സമ്പാദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബ പ്രാധാന്യം കൊടുത്തത് ദീനിനാണ്. ദീൻ എന്ന് പറഞ്ഞാൽ അത് ഇൽമാണ്, അറിവാണ് ദീൻ. അറിവില്ലെങ്കിൽ പിന്നെന്ത് ദീനാണ്? ഒന്നും പഠിക്കാത്ത, ഒന്നും അറിഞ്ഞുകൂടാത്ത, സ്വർഗമെന്തെന്നോ നരകമെന്തെന്നോ തൗഹീദ് എന്തെന്നോ ശിർക്ക് എന്തെന്നോ സുന്നത്ത് എന്തെന്നോ ബിദ്അത്ത് എന്തെന്നോ ഈമാൻ എന്തെന്നോ കുഫർ എന്തെന്നോ അറിഞ്ഞുകൂടാത്ത ഒരാൾ, അയാൾ നല്ല വലിയ കുപ്പായൊക്കെ ഇട്ട് തുപ്പിയൊക്കെ ധരിച്ച് താടിയൊക്കെ വളർത്തി, ഒരു ചുക്കുമറിയില്ല, ഫാത്തിഹ ഓതാൻ പോലും അറിയില്ല, അതുകൊണ്ട് വല്ല ഫലമുണ്ടോ? ദീനിന്റെ ആധാരം തന്നെ ഇൽമാണ്. എന്താണെന്നറിയണം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ, ഇസ്ലാമിന്റെ അടിസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാ ആണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാ എന്താണെന്ന് നീ പഠിച്ചു മനസ്സിലാക്കണം.
നന്നായി മനസ്സിലാക്കണം. അപ്പോൾ ഏറ്റവും വലിയ സമ്പാദ്യം ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിനെ കുറിച്ചുള്ള അറിവാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും സ്വർഗത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന വിശ്വാസങ്ങളെക്കുറിച്ചും സ്വഭാവങ്ങളെക്കുറിച്ചും അമലുകളെക്കുറിച്ചുമുള്ള അറിവാണ് ഏറ്റവും വലിയ സമ്പാദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും സ്വഹാബികളും പ്രാധാന്യം കൊടുത്തത് ഇൽമിനാണോ സ്വത്തിനാണോ? അബൂഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, അന്നഹു ഖാൽ, അദ്ദേഹം പറഞ്ഞു, മാ ശബിയ ആലു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ തഹാം, മുഹമ്മദിന്റെ കുടുംബം മൂന്ന് സലാസത്ത് അയ്യാമിൻ തിമാൻ, തുടർച്ചയായ മൂന്ന് ദിവസം ഒരിക്കൽ പോലും വിശപ്പടക്കിയിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അദ്ദേഹത്തിന്റെ ഭാര്യമാർ, അദ്ദേഹത്തിന്റെ മക്കൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം തുടർച്ചയായ മൂന്ന് ദിവസങ്ങളിൽ വിശപ്പടക്കിയിട്ടില്ല. ഹത്താ ഖുബില, അദ്ദേഹം മരണമടയുന്നതുവരെ തുടർച്ചയായ മൂന്ന് ദിവസം ഭക്ഷണം കഴിച്ച ഒരു ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതുവരെ അദ്ദേഹത്തിന്റെയോ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയോ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇത് കേട്ടാൽ നമുക്ക് നാണം വരും. ആയിഷ റളിയല്ലാഹു തആല അൻഹ, അദ്ദേഹത്തിന്റെ സഹോദരി, പുത്രനായ ഉർവ അദ്ദേഹത്തോട് പറയുകയാണ്, ഉർവയോട് പറയുകയാണ്, വല്ലാഹി ഇബ്നു ഉസ്തി ഇന്ന കുന്ന ലനൽറു ഇലൽ ഹിലാൽ സുമ്മൽ ഹിലാൽ സുമ്മൽ ഹിലാൽ, ഞങ്ങൾ ചന്ദ്രൻ ഉദിക്കുന്നത് നോക്കി നിൽക്കും. രണ്ടു മൂന്ന് തവണ അവർ അങ്ങനെ പറഞ്ഞു. സലാഹത്താഹില്ല, അങ്ങനെ മൂന്ന് മാസപ്പിറവ് വരെ ഞങ്ങൾ കാണാറുണ്ട്. ഫീ ശഹ്റൈൻ രണ്ടു മാസത്തിലായിട്ട്, അതായത് മൂന്നാമത്തെ മാസം പിറക്കുന്നത് വരെ ഞങ്ങൾ കാണും. വമാ ഊഖിദ ഫീ അബിയാതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാറുൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വീട്ടിൽ പോലും തീ പുകയാറുണ്ടായിരുന്നില്ല. രണ്ടു മാസം തുടർച്ചയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ തീ പുകയാത്ത നാളുകൾ അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഖുൽതു, അദ്ദേഹം പറയാണ്, ഉർവ റളിയല്ലാഹു പറയാണ്, ഞാൻ ചോദിച്ചു, യാ ഖാല, എന്റെ പിതൃവ്യ, ഫമാ കാന യഈശുക്കും, അന്ന് പിന്നെ നിങ്ങൾ എങ്ങനെ ജീവിച്ചു? വീട്ടിൽ അടുപ്പ് കത്താതെ പുകയുണ്ടാകാതെ നിങ്ങൾ എങ്ങനെ ജീവിതം നയിച്ചു? ഖാലസ് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അല്ലാസ്വദാൻ, രണ്ട് കറുപ്പുകൾ, അത്തംറു വൽ മാഉ, ഈത്തപ്പഴവും വെള്ളവും, തംറു മാഉം, അതുമാത്രമായി മറ്റു ഭക്ഷണങ്ങളൊന്നുമില്ലാതെ വിഭവങ്ങളൊന്നുമില്ലാതെ രണ്ടു മാസത്തിലേറെ കഴിച്ചുകൂട്ടിയ ദിവസങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്തരം ഘട്ടങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ വീടുകളിലും ഉണ്ടായിട്ടുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പഠിപ്പിക്കുകയാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, സ്വത്തിന് ഇത്രയൊക്കെ പരിഗണനയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചത്ത് കിടക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ കണ്ടു. എല്ലാ കുട്ടികൾക്ക് പോലും അറിയുന്ന കഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ ചെവി ഇങ്ങനെ തൂക്കിപ്പിടിച്ചിട്ട് ഒരു ദിർഹമിന് ധാരാളം വിലക്കെടുക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു, അല്ലെങ്കിൽ ഇതിന് എന്നോടാരാണ് വിലക്ക് വാങ്ങുക എന്ന് ചോദിച്ചു. സഹാബികൾ പറഞ്ഞു, വെറുതെ തന്നാലും ഞങ്ങൾ വാങ്ങൂല, പിന്നെ അതിനെങ്ങനെ പൈസ തരും, കാരണം ചത്ത് കിടക്കുന്ന, ഒരു ഉപകാരവും ഇല്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആഖിറത്തിനെ അപേക്ഷിച്ച് ദുനിയാവിന് ഇത്രേ വിലയുള്ളൂ. ദുനിയാവിന്റെ സമ്പാദ്യത്തിന്, ദുനിയാവിന്റെ സ്വത്തിന്, ദുനിയാവിലെ സന്തോഷത്തിന്, ദുനിയാവിലെ നേട്ടങ്ങൾക്ക്, ആഖിറത്തിൽ നാം പ്രതീക്ഷിക്കേണ്ട, നാം ജീവിതത്തിൽ ലക്ഷ്യം വെച്ചിരിക്കുന്ന, നമുക്ക് ഏറ്റവും പ്രാധാന്യമായി നാം കണക്കാക്കി പോരുന്ന ആഖിറത്തിൽ നമുക്ക് നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെ അപേക്ഷിച്ച്, അവിടെയുള്ള സന്തോഷങ്ങളെ അപേക്ഷിച്ച്, ദുനിയാവിലെ സമ്പാദ്യങ്ങൾക്കും കെട്ടിടങ്ങൾക്കും എല്ലാത്തരം സ്വത്തുക്കൾക്കും ഇത്രമാത്രമേ ഒരു മുഅ്മിൻ പരിഗണന കൊടുക്കേണ്ടതുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പരിഗണിക്കേണ്ടത് ദീനിനാണ്, ദീനിനെ കുറിച്ചുള്ള അറിവിനാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദീനിനു വേണ്ടി ചെലവഴിക്കുന്നത് എന്ത്? ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന സമയം, ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന അധ്വാനം, ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്ത്, അതേപോലെ ദുനിയാവ് നേടിയെടുക്കാൻ, സമ്പാദ്യമുണ്ടാക്കാനും വരുമാനമുണ്ടാക്കാനും വീടുണ്ടാക്കാനും വാഹനം വാങ്ങാനും കുട്ടികളുടെയും കുടുംബത്തിന്റെയും ദുനിയവിയായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും നമ്മൾ അധ്വാനിക്കുന്നത്, ഇത് രണ്ടു മൂന്ന് താരതമ്യം ചെയ്ത് നോക്കും ഞാനും നിങ്ങളും. ഇവിടെ കുടുംബം നന്നായിരിക്കാൻ വേണ്ടി, നല്ല സമ്പാദ്യമുണ്ടാകാൻ, നല്ല വീടുണ്ടാകാൻ, നല്ല ജീവിത സൗകര്യമുണ്ടാകാൻ വേണ്ടി നമ്മൾ ക്ലേശിക്കുന്നു.
നമ്മുടെ സമയം നീക്കിവെക്കും, നേരം വെളുക്കുമ്പോൾ തന്നെ ആലോചിക്കുന്നത് ഇന്ന് എവിടൊക്കെ പോകേണ്ടത്, എന്തൊക്കെ ചെയ്യേണ്ടത്, എവിടെ നിന്നൊക്കെയാണ് സമ്പാദിക്കേണ്ടത്. എല്ലാ ദിവസവും നമ്മുടെ ബിസിനസ്സുകളുമായി, നമ്മുടെ ഏർപ്പാടുകളുമായി. ശരി,
അതേപ്രകാരം നമ്മുടെ ആഹാരത്തിനു വേണ്ടി നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ, നമ്മുടെ ഭാര്യമാർക്ക് രക്ഷപ്പെടാൻ, നമ്മുടെ മക്കൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ അധ്വാനിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളമുണ്ട്, അതിനുവേണ്ടിയുള്ള നമ്മുടെ ആർത്തി, അതിനുവേണ്ടിയുള്ള നമ്മുടെ പരിശ്രമം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് രണ്ടും താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ് മികച്ചു നിൽക്കുന്നത്? ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ അധ്വാനമാണോ, അതിനുവേണ്ടിയുള്ള സമയമാണോ, അതിനുവേണ്ടി ചെലവാക്കുന്ന സമ്പാദ്യമാണോ? അതല്ല നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏർപ്പാടുകൾക്കായി നാം നീക്കിവെക്കുന്ന സമയമാണോ, അതിനുള്ള അധ്വാനമാണോ, അതിനെക്കുറിച്ചുള്ള വേവലാതിയാണോ, അതിനുവേണ്ടി നാം നീക്കിവെക്കുന്ന നമ്മുടെ സമ്പാദ്യമാണോ? ഏതാണ് ഏറ്റവും മികച്ചു നിൽക്കുന്നത് എന്ന് എപ്പോഴും പരിശോധിക്കേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാമോ, നമ്മൾ ദീനാണ് ഏറ്റവും നിർണായകമെന്ന് മനസ്സിലാക്കി, ദീനിനെക്കുറിച്ച് അറിവ് നേടലാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് മനസ്സിലാക്കി, നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചാൽ നമ്മൾ അറിയാത്ത വഴിയിലൂടെ ദുനിയാവിന്റെ കാര്യങ്ങൾ കൂടി നടന്നു പോകും എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിശ്ചയം. അതുകൊണ്ട് സ്വഹാബികൾ ദുനിയാവിന്റെ നഷ്ടത്തെക്കുറിച്ച് ഒരിക്കലും വേവലാതിപ്പെട്ടിട്ടില്ല. വീടില്ലാത്ത സ്വഹാബികൾ പള്ളിയിൽ തന്നെ കഴിച്ചുകൂട്ടിയിട്ടുണ്ട്, അവർ വീടുണ്ടാകുന്നതിനെ പറ്റി വേവലാതിപ്പെട്ടിട്ടില്ല. ഇതിന്റെ അർത്ഥം വീടുണ്ടാക്കേണ്ടതില്ലെന്നല്ല, ദുനിയാവിന്റെ നാല് സൗഭാഗ്യങ്ങളിലൊന്നായി ഒരു വീടുണ്ടായിരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനല്ല പ്രാധാന്യം. മനുഷ്യരുടെ സ്വഭാവം എന്താ? നിങ്ങൾ ഐഹിക ജീവിതത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നു. ആഹിറത്താണ് ഉത്തമമായത്, അതാണ് എന്നെന്നും ഉണ്ടാകുന്നത്. ദുനിയാവ് എന്നെന്നും ഉണ്ടാവില്ല, മരിച്ചാൽ അനന്തരാവകാശികൾ കൊണ്ടുപോയി, അതാണ് ദുനിയാവ്. അപ്പൊ ദീനിന് വേണ്ടി പണിയെടുക്കുന്നവർക്ക് സ്വത്ത് കിട്ടുമെന്നുള്ള സന്തോഷ വർത്തമാനം അങ്ങനെയൊന്നുണ്ടോ? പലർക്കും അങ്ങനെ അറിഞ്ഞുകൂടാ. ദീനിന്റെ മാർഗത്തിൽ കൃത്യമാണെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലാണെങ്കിൽ, സലഫികളുടെ മാർഗത്തിലാണെങ്കിൽ, അലസന്മാരല്ലാതെ മുന്നോട്ട് പോകുന്നവർ ദുനിയാവിൽ അത്യാവശ്യം മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ, ദീനിൽ എനിക്ക് വിട്ടുവീഴ്ചയില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള വിശാലതയും ഈമാനും അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളിൽ നിറച്ചു തന്നിട്ടുണ്ടെങ്കിൽ, അത്തരം ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അങ്ങനെ നിറച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മളറിയാതെ നമുക്ക് സ്വത്ത് കിട്ടുന്ന വഴിയെക്കുറിച്ച്, ദുനിയാവ് നമുക്ക് ലഭിക്കുന്നതിനെ കുറിച്ച് റസൂലുള്ള ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഓർത്തിരിക്കണം. ദീനിനു വേണ്ടി കൂടുതൽ സജീവമായതിന്റെ പേരിൽ, ദീനി രംഗത്തേക്ക് ഇറങ്ങിയതിന്റെ പേരിൽ, ദീന് പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള ഏർപ്പാടിൽ മുഴുകിയതിന്റെ പേരിൽ, അതിനുവേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞുവെക്കുന്നതിന്റെ പേരിൽ നമുക്ക് ദുനിയാവിയായും ഒരു നഷ്ടവും ഉണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, അള്ളാഹു അറിയിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സ്വത്ത് ദീന് തന്നെ തരും. അതെങ്ങനെ? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി ലറസഖകും കമാ യുർസഖു ത്വയർ. നിങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കേണ്ട മുറപ്രകാരം ശരിയായ തവക്കുള്ളവരാണെങ്കിൽ, അല്ലാഹു പറവകൾക്ക് പക്ഷികൾക്ക് റിസ്ക് കൊടുക്കുന്നത് പോലെ നിങ്ങൾക്കും റിസ്ക് തരും. എന്താണ് പക്ഷികൾക്ക് റിസ്ക് കൊടുക്കുന്ന രീതി? തഹദു ഹിമാസൻ വതറുഹു ബിതാനൻ, രാവിലെ കാലിവയറുമായി പുറപ്പെടുന്നു, വൈകുന്നേരം വയറു നിറച്ച് ഭക്ഷണം വയറു നിറയെ കഴിച്ച് തിരിച്ചു വരുന്നു. കിളികൾ അങ്ങനല്ലേ, രാവിലെ പോകുമ്പോ കാലിവയർ, അവർക്ക് എവിടെ സമ്പാദ്യം എന്ത്, ഒരു വേവലാതി ഇല്ല, വൈകുന്നേരം വയറ് നിറച്ചു വരും. ഇതുപോലെ അള്ളാഹു സ്വത്ത് വാഗ്ദാനം ചെയ്ത് ആർക്ക് മാത്രമാണ്? ഹക്ക് തവക്കുൽ, ശരിയായ ഭരമേൽപ്പിക്കൽ, അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച്, അള്ളാഹുവിൽ യാതൊരു സംശയവുമില്ലാതെ, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് അതിൽ ഞാൻ മുഴുകിയാൽ അള്ളാഹു എന്നെ കൈവിടുകയില്ല എന്ന ഉറച്ച ബോധ്യത്തോടുകൂടി, അള്ളാഹനെപ്പറ്റ് നല്ല വിചാരത്തോടുകൂടി ശരിയായ തവക്കുൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് ദുനിയാവിൽ തന്നെ റിസ്ക് തരും എന്നാണ് ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിലും ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിലും മറ്റു മുഹദ്ദിസുകളും എല്ലാം ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയുന്നത്. ഇനി നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രഖ്യാപനം, ഉൽതു ഫഖുൽ തസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ യുർസിലു സമാ അലൈക്കും മിദ്റാറ. ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടണം, എങ്കിൽ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് സമൃദ്ധമായി വർഷിക്കും, അള്ളാഹു അങ്ങേയറ്റം മാപ്പ് നൽകുന്നവനാണ്. അപ്പം ഇസ്തിഗ്ഫാർ വർദ്ധിക്കുന്നവർക്ക് ദുനിയാവിൽ അള്ളാഹു വെള്ളം തരാം, മഴ തരാം. അപ്പൊ അള്ളാഹു ദുനിയാവ് തരാനുള്ള പ്രവർത്തനം പറഞ്ഞാൽ ഞങ്ങൾ കിണറൊഴിക്കണം എന്നല്ല പറഞ്ഞത്, അത് വേണം, അത് വേണ്ടെന്ന് തടയണം എന്നല്ല. അടിസ്ഥാന കാരണം അതല്ല, നമ്മൾ അള്ളാഹുവിന്റെ ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുള്ള വർദ്ധിപ്പിക്കും അല്ലെ. അസ്തഗ്ഫിറുള്ള എന്ന ജീവിതത്തിൽ രാവിലത്തെ ദിക്റിൽ, വൈകുന്നേരത്തെ ദിക്റിൽ,
നൂറ് തവണ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് വതൂബിലൈഹി എന്ന് പറയും. നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ പറയും.
പല ഘട്ടങ്ങളിൽ നമ്മൾ അള്ളാഹുവോട് ഇസ്തഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കും. നാം മനസ്സറിഞ്ഞ് ഇസ്തഗ്ഫാർ ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് നരകമോചനവും പാപമോചനവും തരുന്നതോടൊപ്പം ദുനിയാവിൽ സമൃദ്ധമായ വർഷവും തന്നുകൊള്ളാമെന്നുള്ള വാക്കാണ് അള്ളാഹുവിന്റെ വാക്ക്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി അദ്ദേഹം പറഞ്ഞു, ഹാദിഹിൽ ആയത്തു ദലീലുൻ അലാ അന്നൽ ഇസ്തിഗ്ഫാറ യുസ്തൻസലു ബിഹി അർസ്ഖു വല്ലംത്വാർ. ഈ ആയത്ത് തെളിവാണ്. എന്തിനുള്ള തെളിവ്? ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ അത് റിസ്ഖും മത്തറും വർഷിക്കാനുള്ള കാരണമാണ്. ഒരാൾക്ക് ഭക്ഷണം ഉണ്ടാകാനും മഴ കിട്ടാനുമുള്ള കാരണമായി അള്ളാഹു അവരുടെ ജീവിതത്തിലെ ഒരു ഇബാദത്ത് അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്ന ഇബാദത്തിനെ അള്ളാഹു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ദീനിൽ നമ്മൾ സജീവമാണെങ്കിൽ അള്ളാഹു ദുനിയാവും നമുക്ക് കൂട്ടത്തിൽ നമ്മൾ ചോദിക്കാതെ തരുന്നു. അതിൽപ്പെട്ട ഒന്നാണ്. മൂന്നാമതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട്, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ, നിങ്ങൾ ഹജ്ജും ഉംറയും തുടർച്ചയായി നിർവഹിക്കണം. ഫഇന്നഹുമാ യൻഫിയാനിൽ ഫഖ്റ വസ്നൂബ, അത് രണ്ടും നിങ്ങളുടെ ദാരിദ്ര്യവും പാപങ്ങളും അയച്ചു കളയും. കണ്ടോ, ഒരാൾ ഹജ്ജ് ചെയ്യുന്നു, ഉംറ ചെയ്യുന്നു. ചില ആൾക്കാർ ഉംറ ചെയ്യും, ഹജ്ജിനെ പറ്റി ആലോചിക്കൂല, കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഹജ്ജ്. ചില ആളുകൾ ഉംറ ചെയ്യില്ല, ഹജ്ജ് ചെയ്യും. എന്നാൽ ഹജ്ജും ഉംറയും അടുത്തടുത്ത സന്ദർഭങ്ങളിലായി തന്നെ നിങ്ങൾ നിർവഹിക്കണം. നിങ്ങൾ ഹജ്ജും ഉംറയും നിങ്ങളുടെ കഴിവനുസരിച്ച് നിർവഹിക്കുകയാണെങ്കിൽ ഓരോ ഹജ്ജും ഓരോ ഉംറയും നിങ്ങളുടെ പാപങ്ങളെ മായ്ച്ചു കളയും, അതോടൊപ്പം നിങ്ങളുടെ ദാരിദ്ര്യത്തെ ദൂരീകരിക്കും. കണ്ടോ, ഹജ്ജ് ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യം ദാരിദ്ര്യം നീങ്ങണം എന്നല്ല. ഹജ്ജിന്റെ പുണ്യപൂർണമായ ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗമാണ്. സ്വർഗത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഇബാദത്തിന് ദുനിയാവിലും അള്ളാഹു നമുക്ക് നേട്ടം തന്നുകൊള്ളാം എന്ന വാക്കാണ്. ദാരിദ്ര്യമില്ലാതാക്കും ഹജ്ജ് ചെയ്യുന്നവർക്ക്, ഉംറ ചെയ്യുന്നവർക്ക്. അതുകൊണ്ട് നിങ്ങൾ തുടർച്ചയായി ഹജ്ജും ഉംറയും നിർവഹിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എപ്രകാരം? കമായൻ ഫിൽ കീറു ഹുബുസൽ ഹദീദ്, ഇരുമ്പിന്റെ തുരുമ്പുകളെ, ഇരുമ്പിന്റെ കേടിനെ ഉല, തീയിൽ ചൂടാക്കി ഇരുമ്പിന്റെ കേടിനെയും കീടങ്ങളെയും എങ്ങനെയാണോ ഉല അത് ഇല്ലാതാക്കി കളയുന്നത്, ഉലയിലൂതി ഇരുമ്പിന്റെ തുരുമ്പ് പോക്കിക്കളയുന്നത് പോലെ നിങ്ങളുടെ തിന്മകളെയും നിങ്ങളുടെ ദാരിദ്ര്യത്തെയും നിങ്ങൾ തുടർച്ചയായി നിർവഹിക്കുന്ന ഹജ്ജും ഉംറയും നീക്കിപ്പോക്കിക്കളയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതൊരു രീതിയാണ്. അപ്പൊ ദീനിൽ സജീവമാകുമ്പോൾ ദുനിയാവ് നമ്മൾ അറിയാതെ കോട്ടം തട്ടാതെ നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ചുരുക്കം. അപ്പൊ ദുനിയാവ് പോവെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ദീനിനെ പറ്റി ആലോചിക്കാത്ത, ആരും ഉംറനെ പറ്റി ആലോചിക്കാത്തത്, ഹജ്ജിനെ പറ്റി ആലോചിക്കാത്തത്. അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ കാര്യം നിർക്കോ? അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഈ വിധം സംസാരിക്കുന്നത്. ഇനി നാലാമതായി റസൂലുള്ളാഹി സ പറഞ്ഞു, സഹീൽ ബുഖാരിയിൽ കാണാം, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അസരിഹി ഫലിയസിൽ റഹിമഹു. ആരെങ്കിലും തന്റെ റിസ്ഖ് അതിൽ വിശാലതയുണ്ടാകണമെന്നും തന്റെ ആയുസ്സിൽ വർധനവുണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുടുംബബന്ധം ചേർത്തുകൊള്ളട്ടെ. കുടുംബബന്ധം ചേർക്കൽ ദീനാണ്. ആ ദീന് നമ്മൾ നടപ്പാക്കുമ്പോൾ നമ്മുടെ റിസ്ഖ്, നമ്മൾ അറിയാത്ത ഒരുവരുടെ റിസ്ഖ് വർദ്ധിക്കും. കുടുംബബന്ധം ചേർക്കുന്നതിൽ താല്പര്യം കാണിക്കുന്ന ആൾക്ക് പട്ടിണി ഉണ്ടാവില്ല. അവരറിയാത്ത വഴിയിൽ അള്ളാഹു അവർക്ക് സമൃദ്ധി നൽകിക്കൊണ്ടിരിക്കും, അവരുടെ ആയുസ്സും അള്ളാഹു വർദ്ധിപ്പിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഞ്ചാമതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഇബ്ന ആദം, ഓ മനുഷ്യ, തഫറഗ് ലി ഇബാദതി, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നീ ഒഴിഞ്ഞിരിക്കുക, അംലഉ സദറക ഗനൻ വാസുദ് ഫഖറക, നിന്റെ ഹൃദയത്തിൽ ഞാൻ ധന്യത നൽകും, നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ തുടച്ചു നീക്കും, അതിന് നീ തയ്യാറല്ലെങ്കിലോ നിന്റെ ഹൃദയത്തിൽ ഞാൻ പണിയും, അതേപോലെ നിന്റെ ദാരിദ്ര്യം ഞാൻ തടയാതിരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ ഇബാദത്തിൽ മുഴുകുന്ന ആളുകളുടെ ദാരിദ്ര്യം ഇല്ലാതാക്കാം എന്ന് അല്ലാഹു പറഞ്ഞു, ഖുദ്സിയ ഹദീസ്. അപ്പൊ ഇബാദത്തിന്റെ അർത്ഥം നമ്മൾ ചെയ്യുന്ന ഇബാദത്തിനൊക്കെ ദുനിയാവ് ലക്ഷ്യം വെക്കണം എന്നല്ല, അങ്ങനെ ആർക്കും തോന്നുന്നില്ല. നേരെ മറിച്ച് ഇബാദത്തിൽ മുഴുകിയതുകൊണ്ട് ദുനിയാവ് നഷ്ടപ്പെട്ടു പോകും എന്ന് ചിന്തിക്കുന്നവർക്ക് മറുപടിയാണ്. ഇബാദത്തിന്റെ കാര്യത്തിൽ, ദീനിന്റെ കാര്യത്തിൽ, ദീൻ പഠിക്കുന്ന കാര്യത്തിൽ, ഇൽമിന്റെ കാര്യത്തിൽ മുന്നോട്ട് വന്നാൽ എനിക്ക് ദുനിയാവ് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് ചിന്തിക്കുകയും കൂടെയുള്ളവർ അങ്ങനെ ഉണദോഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥമില്ലെന്ന് ബോധ്യപ്പെടാനാണ് ചില സംഗതികൾ ഇങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. ഇനി കാണാം, വമാ അൻഫഖ്തും മിൻ ശൈഇൻ ഫഹുവ യുഖ്ലിഫു, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ അല്ലാഹു പിന്നെയും തരും. സദക്ക കൊടുത്തിട്ട് ആരും പട്ടിണിയിലാവില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു, മാ നഖസത് സദഖത്തും മിമ്മാൽ, സദക്ക സ്വത്തിൽ എന്തെയില്ല, കുറവ് വരുത്തില്ല. ഖുർആൻ പറയുന്നത് തന്നെ. ഈ ആയത്തോടി കേൾപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല യഖൂലുല്ലാഹു, അല്ലാഹു പറയുന്നുണ്ട്, യബ്ന ആദം അൻഫിഖ് ഉൻഫഖ് അലൈക് ഉൻഫിഖ് അലൈക്, നീ ചെലവഴിക്കുക, ഞാൻ നിനക്ക് വേണ്ടി തരാം. അൻഫിഖ് ഉൻഫിഖ് അലൈക്, നീ നിന്റെ നിനക്ക് ഞാൻ നൽകിയ സമ്പാദ്യത്തിൽ നിന്ന് ചെലവഴിക്കണം, എങ്കിൽ നിനക്ക് സമ്പാദ്യം ഞാൻ തരും. അപ്പൊ സക്കാത്തും സദഖയും കൊടുക്കുന്ന ആളുകൾക്ക് മറ്റു വഴികളിലൂടെ അള്ളാഹു സമ്പാദ്യം നൽകുമെന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്, മനസ്സിലായില്ലേ? എന്നിട്ട് ഈ നേരത്തെ ഞാൻ ഇബാദത്തിൽ മുഴുകണം, എങ്കിൽ നിങ്ങളുടെ ദാരിദ്ര്യത്തെ അള്ളാഹു നീക്കും, ദാരിദ്ര്യത്തെ അള്ളാഹു തടയും, നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു ഹീന ധന്യത നൽകും എന്ന് പറയുന്ന ഹദീസ് വിശദീകരിക്കുന്ന മറ്റൊരു റിപ്പോർട്ടിൽ അതിനു മുമ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തോട് കേൾപ്പിച്ചു, മൻ കാന യുരീദു ഹർസല്ലാഖിറ നസിദ ലഹു ഫി ഹർസി, ആരെങ്കിലും ആഖിറത്തിന്റെ കൃഷിയാണ് ലക്ഷ്യം വെച്ചതെങ്കിൽ അവന്റെ കൃഷിയിൽ അള്ളാഹു വർദ്ധനവ് നൽകും. വമൻ കാന യുരീദു ഹർസ ദുനിയ, ആരെങ്കിലും ദുനിയാവിന്റെ കൃഷിയാണ് ലക്ഷ്യം വെച്ചതെങ്കിൽ നൂത്തിഹി മിൻഹ, അത് നാം അവന് നൽകും. വമാ ലഹു ഫിൽ ആഖിറത്തി മിൻ നസീബ്, അവന് പരലോകത്തെ ഓഹരി ഉണ്ടാവുകയില്ല. ഇങ്ങനെ എത്ര. ഇനി ഇതാ വീണ്ടും സൂറത്തുൽ നഹ്ലിലെ 97-ാമത്തെ ആയത്ത്, മൻ അമില സാലിഹം മിൻ ദക്കറിൻ ഔ ഉൻസ, ആണോ പെണ്ണോ നന്മ ചെയ്താൽ, വഹു മുഅ്മിൻ, ഈമാനോടുകൂടി ചെയ്താൽ, ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, വിശിഷ്ടമായ ഒരു ജീവിതം കൊടുക്കും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത ഏറ്റവും എഹ്സാനുള്ള പ്രവർത്തനം കാരണമായി അവരുടെ പ്രതിഫലവും നാം നൽകും. അപ്പൊ സ്വർഗം മാത്രമല്ല നല്ല ജീവിതവും അവർക്ക് കൊടുക്കും എന്ന അള്ളാഹുവിന്റെ വാക്ക് സൂറത്തുൽ നഹ്ലിലെ 97. ഇനി തഖ്വ പാലിക്കുന്നവരെ കുറിച്ച്, തഖ്വ പാലിക്കുന്നവർക്ക് അവരുടെ പ്രയാസങ്ങളെല്ലാം തുറവി നൽകും, അവർ ഉദ്ദേശിക്കാത്ത വഴിയിലൂടെ നാം അവർക്ക് റിസ്ഖ് നൽകും. സൂറത്തു അത്തലാഖിലെ 2-3 ആയത്തുകൾ. ഇങ്ങനെ ദീൻ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ദുനിയാവ് നഷ്ടപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് ദുനിയാവിനോടുള്ള സ്നേഹം, സമ്പത്തിനോടുള്ള സ്നേഹം, അതേപോലെ തന്നെ ദീനിനോടും അയൽമിനോടുമുള്ള സ്നേഹം, ഇത് രണ്ടും നമ്മളൊന്ന് മാറ്റിവെച്ച് നോക്കേണ്ടതുണ്ട്, നമ്മുടെ കാര്യത്തിൽ, നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ. എങ്കിൽ ദീനിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ദുനിയാവിൽ നിരാശപ്പെടാതെ മുന്നോട്ടു പോകാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ وعلى آله وصحبه أجمعين أما بعد أوصيكم ثانيا وإياي بتقوى الله
علم സ്വന്തമാക്കുന്ന, അയൽമിലൂടെ ദീൻ സ്വന്തമാക്കുന്ന ഒരാളെ അല്ല സ്നേഹിക്കും. എന്നാൽ ഒരുപാട് സമ്പാദ്യം സ്വന്തമാക്കുന്ന ഒരാളെ അതിന്റെ പേരിൽ മാത്രം അള്ളാഹു സ്നേഹിക്കുമെന്ന് നിങ്ങൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? പരമാവധി നിങ്ങൾ സ്വത്തുണ്ടാക്കിയ അള്ളാഹു വലിയ ഇഷ്ടമായിരിക്കും. ഈ ലോകത്ത് അള്ള ഏറ്റവും വെറുക്കുന്ന ആളുകൾ എണ്ണിയാൽ അതിന്റെ ഒന്നാം സഫിൽ കോടീശ്വരന്മാരെ ഉണ്ടാവുക. സംശയമുണ്ടോ നിങ്ങൾക്ക്? ദീനിന്റെ കാര്യമാണെങ്കിലും ജീവിതത്തിന്റെ കാര്യമാണെങ്കിലും ഏറ്റവും വൃത്തികെട്ടവർ, ഏറ്റവും വലിയ സമ്പന്നരാണ് എന്നുള്ളത് ശരിയാണ്. ബാക്കിയുള്ളവരൊക്കെ യോഗ്യരാണെന്നല്ല ഞാൻ പറഞ്ഞത്, സമ്പന്നരുടെ കൂട്ടത്തിൽ നല്ലവരില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ സമ്പത്തിന്റെ പേരിൽ അള്ള ഒരു പ്രത്യേക പരിഗണന തരും എന്ന് പറഞ്ഞ് നമ്മൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? സമ്പത്തിന്റെ പേരിൽ അള്ള ശപിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെ? വല്ലദീന യക്നിസൂന ദഹബ വൽ ഫില്ല വല യുൻഫിഖൂനഹ ഫീ സബീലില്ല, സ്വർണവും വെള്ളിയും ഒക്കെ നിധിയാക്കി വെച്ച് അള്ളാന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാത്തവർ. അള്ളാന്റെ മാർഗം എന്ന് പറഞ്ഞാൽ പ്രധാനമായി രണ്ട് കാര്യമാണ്, ഒന്ന് ജിഹാദ്, രണ്ട് ഇൽമ്. അള്ളാഹുവിന്റെ ഇൽമിന്റെ വിഷയത്തിലും ജിഹാദിന്റെ വിഷയത്തിലും അതിന് ചെലവഴിക്കാതെ സ്വർണവും വെള്ളിയും ഒക്കെ സമ്പാദിച്ചു കൂട്ടുന്നവർ, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനയേറിയ ശിക്ഷ അവർക്കുണ്ടെന്ന് സന്തോഷം അറിയിക്കണം. താക്കീതാണ്, സന്തോഷമല്ല, കളിയാക്കി പറഞ്ഞാണ് സന്തോഷം അറിയിക്കണം. സൂറത്തു തൗബ 34, ഇങ്ങനെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അല്ലാതെ സ്വത്ത് ചെലവഴിക്കുന്ന ആളുകൾ അവരെ അതിന്റെ പേരിൽ സ്നേഹിക്കുന്നതായിട്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഷെയ്ഖുലിസ്ലാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ, അദ്ദേഹത്തിന്റെ മിഫ്താഹു ദാരി സഅദ വ മൻസൂർ വിലായത്തിൽ ഇൽമി വൽ ഇറാദ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം മനുഷ്യന്റെ സ്വത്തിനോടുള്ള സ്നേഹവും, ഇൽമ് അവന് ഉണ്ടായിരിക്കേണ്ട ആവശ്യവും രണ്ടും നന്നായി ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ സ്വത്തിനെയും ഇൽമിനെയും താരതമ്യം ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് ഒന്നുകിൽ സ്വത്തിന്റെ പിന്നാലെ പോകാം, അല്ലെങ്കിൽ ഇൽമിന്റെ പിന്നാലെ പോകാം. സ്വത്തിനു വേണ്ടി അധ്വാനിക്കാം, ഇൽമിനു വേണ്ടി അധ്വാനിക്കാം. പക്ഷേ ഇത് രണ്ടും ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അദ്ദേഹം പറഞ്ഞു, ഒന്നാമതായി അന്നൽ ഇൽമ മീറാസുൽ അംബിയ, ഇൽമ എന്ന് പറഞ്ഞാൽ അംബിയാക്കളുടെ അനന്തര സ്വത്താണ്. വൽ മാലു മീറാസുൽ മുലൂക്കി വൽ അഗനിയ, സമ്പാദ്യം എന്ന് പറഞ്ഞാൽ അത് രാജാക്കന്മാരുടെയും ധനാഢ്യരുടെയും അനന്തരമാണ്. അപ്പോ ഇൽമ എടുക്കുന്ന ഒരാൾ ആരുടെ സ്വത്താ എടുത്തത്? റസൂലുള്ളാന്റെ സ്വത്ത്. സ്വത്തെടുക്കുന്ന ആളോ? രാജാക്കന്മാരുടെ സ്വത്ത്. നമുക്ക് ഏതാണ് ഏറ്റവും ഗുണം? റസൂലിന്റെ സ്വത്താണോ രാജാക്കന്മാരുടെ സ്വത്താണോ? റസൂലിന്റെ സ്വത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, മീറാസിന്. എന്താണ്? അതെടുത്താൽ മുഴുവനായിട്ട് എടുക്കാം. ജനങ്ങളെ സ്വത്തെടുത്താൽ തീർന്നുപോകും അല്ലെ? അനന്തരാവകാശികൾ ഒരാളുടെ സ്വത്ത്, അയാൾ അനന്തരാവകാശി, ഒന്നാമത്തെ അനന്തരാവകാശി എടുക്കുമ്പോൾ തന്നെ സ്വത്ത് കുറയും, രണ്ടാമത്തെ അനന്തരാവകാശക്കും പിന്നെയും കുറയും, മൂന്നാമത്തെ അനന്തരാവകാശക്കും പിന്നെയും കുറയും. എന്നാൽ റസൂൽ അനന്തരമായി നൽകിയ ഇൽമ ഒരാളെടുത്തു, കുറഞ്ഞു പോവോ? ഇല്ല. രണ്ടാമത്തെ അടുത്ത് കുറയോ? ഇല്ല. അപ്പൊ എല്ലാവർക്കും പൂർണ്ണമായി തന്നെ ഓഹരി വെച്ചു കൊടുക്കാൻ പറ്റിയ സംഗതിയാണെന്ത്? ഇൽമ. അത് കുറയുന്നില്ല. ഹല്ല് വാഫിർ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, രണ്ടാമതായി, അന്നൽ ഇൽമ യഹരിസു സാഹിബഹു വ സാഹിബുൽ മാൽ യഹരിസു മാലഹു. ഇൽമ അതിന്റെ വക്താവിന് സംരക്ഷണം നൽകും, എന്നാലോ സ്വത്ത്, സ്വത്തിന് അതിന്റെ വക്താവ് അങ്ങോട്ട് സംരക്ഷണം കൊടുക്കണം. ഇൽമ നമ്മളെ രക്ഷിക്കും. നമുക്ക് ഇൽമുള്ളതുകൊണ്ടാണ് നമ്മൾ നരകത്ത് പോവാതെ കഴിച്ചിലാവുന്നത്. കുഫർ എന്താണെന്ന് അറിഞ്ഞാൽ ഒഴിവാക്കുക, തൗഹീദ് എന്താണെന്ന് അറിഞ്ഞാൽ സ്വീകരിക്കുക. അങ്ങനെ ഇൽമ നമ്മെ സ്വർഗത്തിലെത്തിക്കും. ഇൽമ നമുക്ക് കവചമാണ്. സ്വത്തോ? സ്വത്തിന് നമ്മൾ ഖജനാവ് വെക്കണം, നമ്മൾ സെക്യൂരിറ്റി വെക്കണം. വേണ്ടേ? സ്വത്തിന് നമ്മളാണ് കാവൽ കൊടുക്കേണ്ടത്. ഇൽമ നമുക്ക് കാവൽ തരും. അദ്ദേഹം അതിനെ താരതമ്യം ചെയ്യുന്നു. മൂന്നാമതായി പറഞ്ഞു, അന്നൽ ഇൽമ യസ്ദാദു ബിൽ ബദലി വൽ അതാ. ഇൽമ കൊടുക്കും തോറും വർദ്ധിക്കും. വൽ മാലു തുദിഹിബുൽ നഫഖാത്. സ്വത്ത് കൊടുക്കും തോറും കുറയും. ഇൽമ കൊടുക്കും തോറും വർദ്ധിക്കുന്ന ഒരു മുതലാണ്. മനസ്സിലായില്ലേ? സ്വത്തോ കൊടുക്കും തോറും കുറയും. സദഖ അല്ലാത്തതൊക്കെ കൊടുക്കും തോറും കുറയും. അത സദഖ. നാലാമതായി അദ്ദേഹം പറഞ്ഞു, അന്നൽ ഇൽമ യുറാഫിഖു സാഹിബഹു ഹത്താ ഫി ഖബരി. ഇൽമ ഖബറിലും കൂടെ ഉണ്ടാകും, അദ്ദേഹത്തിന്റെ കൂടെ തന്നെ എപ്പോഴും മുറാഫഖത്ത്, റഫീഖായിട്ട്, കൂട്ടുകാരനായിട്ട് ഇൽമുണ്ടാകും. വൽ മാലു യുഫാരിഖുഹു ബഅദ മൗതി. എന്നാൽ മരണത്തോടുകൂടി എന്തായി? സ്വത്ത് പോയി. സ്വത്തിന് മുഫാറക്കത്താണ്, പിരിഞ്ഞു പോവാ. ഇൽമിനോ മുറാഫക്കത്താണ്, കൂടെ നിൽക്കുക. ഇൽമ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാകും. സ്വത്ത് മരിക്കുമ്പോൾ ബാക്കിയുള്ളവർ കൊണ്ടുപോകും. സദഖ ജാരിയ മാത്രമേ മരിച്ചു കഴിഞ്ഞാലും നമ്മളെ കൂടെ ഉണ്ടാവുള്ളൂ. നമ്മൾ ആർത്തി കാണിച്ച് ഉണ്ടാക്കി വെക്കുന്ന സ്വത്തൊന്നും നമ്മൾ കൂടെ ഉണ്ടാവില്ല. അതാണ് അഞ്ചാമതായി അദ്ദേഹം പറഞ്ഞു, അന്നൽ ഇൽമ യഹ്കുമു അലൽ മാൽ ഫൽ ഇൽമു ഹാകിമുൻ വൽ മാലു മഹ്കൂമുൻ അലൈഹി. സ്വത്ത് എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് തീർപ്പ് പറയുന്നത് ഇൽമാണ്. ഒരറിവിന്റെ അടിസ്ഥാനത്തിലാണ് സ്വത്ത് നമ്മൾ സമ്പാദിക്കുന്നതും ചെലവാക്കുന്നതൊക്കെ. അതുകൊണ്ട് ഇൽമ ഹാക്കിമാണ്, വിധികർത്താവാണ്. സ്വത്ത് എന്ന് പറഞ്ഞാലോ വിധിക്കപ്പെടേണ്ടവനാണ്, താഴെയാണ് സ്ഥാനം. ഇൽമ ഹാക്കിമാണ് സ്വത്ത്. മാല് എന്താണ്? മഹ്കൂമാണ്, മഹ്കൂം അലിഹിയാണ് എന്ന് പിന്നെ അദ്ദേഹം പറഞ്ഞു, ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു. അദ്ദേഹം വീണ്ടും പറഞ്ഞു, അന്നൽ മാല യഹ്സുലുൽ ബർരി വൽ ഫാജിരി വൽ മുസ്ലിമി വൽ കാഫിർ. സ്വത്ത് എല്ലാവർക്കും കിട്ടുന്ന ഒരു സാധനമാണ്. അത് മുസ്ലിമിനും കിട്ടും, കാഫിറിനും കിട്ടും, നല്ലവനും കിട്ടും, ചീത്തയാൾക്കും കിട്ടും, ബറിനും ഫാജിറിനും കിട്ടും. എന്നാൽ ഇൽമുൻ നാഫിയ മുഅ്മിനിനെ മാത്രമേ കിട്ടൂ. അമ്മ ഇൽമുൻ നാഫിയ ഫലാ യഹ്സുലു ഇല്ലാ ലിൽ മുഅ്മിൻ. നല്ല ഈമാനുള്ള തഖ്വയുള്ള ഒരാൾക്കല്ലാതെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഇൽമ കിട്ടില്ല. ആ ഇൽമ മുഅ്മിനിനെ മാത്രം കിട്ടുന്നതാണ്. അതാണ് ഇൽമിന്റെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്തായ ഇൽമിന്റെ പ്രത്യേകത. ഷെയ്ഖ് വീണ്ടും പറഞ്ഞു, ഇന്നൽ ആലിമ യഹ്താജു ഇലൈഹിൽ മുലൂക്കു വമൻ ദൂനഹും. വലിയ വലിയ രാജാക്കന്മാർക്ക് പോലും ഇൽമുള്ള ആളെ സമീപിക്കേണ്ടി വരും. എന്നാൽ സ്വത്തുള്ള ആളെ സമീപിക്കാൻ ദരിദ്രരെ മാത്രമേ കിട്ടൂ, അല്ലെങ്കിൽ ഇല്ലാത്തവർ മാത്രമേ അവരെ കൂടെ ഉണ്ടാവുള്ളൂ. പിന്നെ അദ്ദേഹം പറഞ്ഞു, സ്വത്ത് പ്രധാനമായി ആളുകളെ ദുനിയാവിലേക്ക് പ്രേരിപ്പിക്കും. സ്വത്തുള്ള ആളുകൾക്ക് ആ സ്വത്തുകൊണ്ട് പന്തേ കിട്ടുള്ളൂ, ദുനിയാവിലെ കാര്യമായിട്ട് കിട്ടുക. സ്വത്ത് ആളുകളെ ദുനിയാവിലേക്ക് പ്രേരിപ്പിച്ച് വിളിച്ചുകൊണ്ടിരിക്കും. ഇൽമ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനും സ്വർഗത്തിലേക്കുമാണ് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? സ്വത്ത് പല ആളുകളുടെയും നാശത്തിന് കാരണമായിട്ടുണ്ട്, പക്ഷെ ഇൽമ ഒരാളെ നശിപ്പിക്കാനുള്ളതല്ല. സ്വത്തുണ്ടായതിന്റെ പേരിൽ മാത്രം ആളുകൾ അഹങ്കാരികളായി മാറുകയും അതിനുവേണ്ടി മത്സരിക്കുകയും മറ്റുള്ളവരെ നശിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരുപാട് നാശത്തിന്റെ കഥകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എത്ര ധനാഢ്യരാണ് സ്വത്ത് കാരണത്താൽ നശിച്ചു പോയത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. ഇൽമിന്റെ ഭാഗ്യം എന്നും കൂടെ ഉണ്ടാകും. സ്വത്തിന്റെ ഭാഗ്യം ഉണ്ടെങ്കിലായി ഇല്ലെങ്കിൽ പോയി. സ്വത്ത് ഇന്ന് ഭാഗ്യമുണ്ട്, നാളെ ദൗർഭാഗ്യമായിരിക്കും. സ്വത്ത് എപ്പോഴും കൂടെ ഉണ്ടാവില്ല, ഇൽമ എപ്പോഴും ഉണ്ടാകും. ആലിമിന് ഇൽമിന്റെ പേരിൽ തന്നെ അള്ളാഹു നിലവാരം നൽകും. സ്വത്തിന് ആ സ്വത്ത് ഉള്ളിടത്തോളമുള്ള നിലവാരം മാത്രമാണുള്ളത്. മനസ്സിലായില്ലേ? അതായത് ആലിമിന് അദ്ദേഹത്തിന്റെ ദാത്തിൽ സ്വന്തം നിലയിൽ തന്നെ ഒരു പദവിയും ഒരു സ്ഥാനവും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ ധനാഢ്യന് അയാൾക്ക് വ്യക്തിത്വ സ്വത്തും എന്നതിന്റെ പേരിലല്ല അയാൾക്കുള്ള സ്ഥാനം, അയാളുടെ സ്വത്ത് എത്ര ഉണ്ട് നോക്കിയിട്ട്. അത് കൂടെയും കുറയും ചെയ്യുമ്പോൾ ഇയാള് ഇതെന്തെയും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ധനികന്മാർ ജനങ്ങളെ ദുനിയാവിലേക്ക് ക്ഷണിക്കുമ്പോൾ ആലിമുകൾ ജനങ്ങളെ ആഖിറത്തിലേക്ക് ക്ഷണിക്കുന്നു. ഈ വ്യത്യാസം മുൻനിർത്തി ഇൽമിനെ നമ്മൾ അങ്ങേയറ്റം മനസ്സറിഞ്ഞ് സ്നേഹിക്കണം. ദുനിയാവിനെ ആവശ്യത്തിന് കണ്ടെത്തണം, എന്നാൽ ഇൽമിനെയും ദീനിനെയും മനസ്സറിഞ്ഞ് സ്നേഹിക്കുകയും അതിന്റെ മാർഗത്തിൽ എന്ത് ത്യാഗവും ചെയ്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിലെത്താനും നമുക്ക് നമ്മുടെ കുടുംബത്തിനും എപ്പോഴും നമ്മുടെ ചിന്തയിലുണ്ടാവുകയും ആ വിഷയത്തിൽ ആർത്തി കാണിക്കുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കടബാധ്യതകളും മറ്റു പ്രയാസങ്ങളും കാരണം വിഷമിക്കുന്നവർക്ക് അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന, രോഗശയ്യയിൽ കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ മുവഹ്ഹിദുകളായ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. മുസ്ലിമായതിന്റെ പേരിൽ മാത്രം പീഡനങ്ങളും യാതനകളും എതിർപ്പുകളും പരിഹാസങ്ങളും കേൾക്കേണ്ടി വരുന്ന നമ്മുടെ നാട്ടിലും മറുനാട്ടിലും എല്ലായിടത്തുമുള്ള മുഴുവൻ മുസ്ലിം സഹോദരങ്ങൾക്കും നമ്മുടെ ഉമ്മത്തിനും അള്ളാഹു സംരക്ഷണവും അഭിമാനവും ഇസ്സത്തും നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് അവരർഹിക്കുന്ന അപമാനവും നാശവും അള്ളാഹു നൽകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين